ചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും വരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ, പ്രായച്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ കുറക്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശക്തനോട് മത്സരിക്കരുത്. നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്. അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന ഭാവിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്, നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്, ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക, അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക, എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും, അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. ഭാവിയുടെ കനൽ ഊതി കത്തിക്കരുത്, അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഒത്തിരിനോട് കിടമത്സരം വേണ്ട, നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്, കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്, വിധി അവന് അനുകൂലമായേ വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്, അവൻ നിനക്ക് ഭാരമായിത്തീരും. അവൻ തോന്നുംപടി നടന്ന നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജന പ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഫോഷന്റെ ഉപദേശം തേടരുത്, അവനെ രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്, അവൻ അത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായി ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവരവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുകയില്ലെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്, അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും, അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവീൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവീൻ. ജീവിക്കുന്നവർ അത്യുന്നതന് സ്തുതി ഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവനെ അത് എന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തിരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. ഫോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വജസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി ഒഴിയും. അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായിത്തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായിത്തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശികളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിനെ ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾക്ക് ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് മറിയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിനെ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ജാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മറ്റേന്ന് പറഞ്ഞു വന്നവൾക്ക് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു എന്നോ സക്കരിയാവിന്റെ വീട്ടിലെത്തി. എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്നിന് എലിസബേത്ത് കേട്ടപ്പോൾ പിള്ളാവയുടെ ഗർഭത്തിൽ തുള്ളി എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അള്ളി ചെയ്തതിനെ നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു. ദൈവമേ സുദിനയ്ക്ക് യോഗ്യമാന്നു ബാരിക്കുമോർ.
പിതാവിനും പുത്രനും സ്തുതികളാൽ ആകാശവും ഭൂമിയും നടന്നിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ
ഉണ്ടാനാം പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നവരങ്ങളിൽ സ്തുതി.
ശ്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് മദ്രാസുരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തിവരും അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 8 വർഷമായി ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം നയിക്കുന്ന ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ദൈവത്തിന്റെ കരുണയുടെ തണലിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും ആ ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നേതൃത്വം നൽകിയ മദ്രാസാമത്ര പോലും തിരുമേനിയുടെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിലും തിരുമേനിയെ സ്നേഹപൂർവ്വം ഓർക്കുകയും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് അരമനയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സന്ദർശിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് തിരുവചന നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട പി സി ജോർജ് അച്ഛനാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അച്ഛൻ ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിവാജ്യ ഘടകമാണ്. ഏത് സമയത്ത് വിളിച്ചാലും ഒരു മടിയും കൂടാതെ, അതേ സമയത്ത് വിളിച്ചാലും സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായവും താങ്കളും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പി സി ജോർജ് അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഭദ്രാസുരത്തിന്റെ അകത്തും പുറത്തുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം അന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ആത്മീക ജീവിതത്തിന് കരുത്തും ചൈതന്യവും നിറവും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്മയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഐസക് അച്ഛന്റെ നേതൃത്വത്തിൽ ഗാന ശുശ്രൂഷ എത്തിക്കുന്നു.
പാഠപുസ്തകത്തിലെ 211-ാമത്തെ ഗീതം. 211. വാഴ്ത്തിടുന്നു 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 എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ മാട്ടിൻ തൊഴുത്തിൽ പിറന്ന ബാല്യസുതരെ ഹീനവേഷമെടുത്തതിനെ വാഴ്ത്തിടുന്നു ഞാൻ ഹീനവേഷമെടുത്തതിനെ വാഴ്ത്തിടുന്നു ഞാൻ പാദകർക്കായി നീതി വഴി ഓതിത്തന്നോനെ പാരിടത്തിൽ പിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ പാരിടത്തിൽ പിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ കുരിശെടുത്തു മലമുതൽ നടന്നു പോയോരേ തൃപ്പാദൻ രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ തൃപ്പാദൻ രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗെ പോയോനെ നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ ദൂതരുമായി മേഘവാഹനെ വരുന്നോനെ വേഗം നിന്നെ കാണുന്നതിനായി വാഴ്ത്തിടുന്നു ഞാൻ വേഗം നിന്നെ കാണുന്നതിനായി വാഴ്ത്തിടുന്നു ഞാൻ നിൻ വരവിൽ മുന്നണിയിൽ നിന്നിടണേ ഞാൻ, വാഴ്ത്തി വാഴ്ത്തി നിന്നിടുമേ നിൻ വരവിന്നായി, വാഴ്ത്തി വാഴ്ത്തി നിന്നിടുമേ നിൻ വരവിന്നായി, എന്നു മേഘേ വന്നു കാണാം രക്ഷകനെ ഞാൻ, നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിന്നായി, നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിന്നായി, വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ രക്ഷകനെ നന്ദിയോടെ, വാഴ്ത്തിടുന്നു ഞാൻ എൻ രക്ഷകനെ നന്ദിയോടെ, വാഴ്ത്തിടുന്നു ഞാൻ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽ കൃതജ്ഞനെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാന ദൈവതുമ്പുരാൻ, പരിശുദ്ധൻ 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 ഉലഹങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നോനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ കുഴടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ നമ്മുടെ കർത്താവ് യേശുവിശയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിമതിയായ നീ ഓർത്തുമറിയാം മേൽത്തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവനമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊടുക്കണമേ.
നീതിയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴികൻ ഞങ്ങളെ പോലായി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ പാൽക്കുടിച്ചവനായി എല്ലാവരും ദൈവമേ, നിന്റെ കരുണയാണ വാതിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീ ഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയുവാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് നിസ്സഹായനെ വേണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യ കാര്യങ്ങളിലും പരസ്യ കാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ ജീവന്റെ കരുണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും കൂടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ എന്റെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവേ എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞാൻ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വപ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യകറകൾ എന്നിൽ കാണുമാറാകരുതേ. എന്റെ കർത്താവേ നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുതേ. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടെ ഞാൻ നിൽക്കുകയും വരുതേ. ഞാൻ ആയിരിക്കുന്ന പ്രകാരം നീ കണക്കെടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നെ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ തുറച്ചിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആത്മതോഴത്തിൽ എന്നെയും വണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവ്, ബലഹീനനായ എന്നെ ഇടതുഭാഗത്ത് നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളൂവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുതേ. ബഹലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസ്സിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി പതിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയൽ കൺപുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചുകെട്ടുകളെ കീറി കളയണമേ. കർത്താവ്, എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയാടുന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും മധുരം നമ്മുടെ നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞാൻ കാണപ്പെടുമാറാകണമേ. പിതാവ് മുത്തനും പരിശുദ്ധ രൂഹായുമായുള്ളവ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ആമീൻ. ശ്രീ ഏകദൈവത്തിന്റെ വലുതിരുന്ന മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഐസക്കച്ചൻ, സ്നേഹമുള്ള പി സി ഓറേശൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയില് സംബന്ധിക്കുന്ന സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം നമ്പുരാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതില് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാശകലുഷിതമായി ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്പനേരം ശാന്തമായി ദൈവസന്നിധിയിൽ സമാധാനത്തോടെ ഇരുന്ന് അവനെ സ്തുതിപ്പാനും അവന്റെ ശബ്ദം കേൾപ്പാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്നുവല്ലോ. പലപ്പോഴും പറയാറുള്ളത് പോലെ ജീവിതത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ലാഭകരമായ നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളിലൊക്കെയും ദൈവത്തെ മാറ്റപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ അതിന് തക്ക മനസ്സും ആരോഗ്യവും മനസ്വസ്ഥതയും നൽകണമേ എന്ന് കരുണയുള്ള ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയ ദൈവമാതാവിന്റെ പെരുന്നാള്, എട്ട് നോമ്പ് പെരുന്നാള് ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. സഭ മുഴുവൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി, ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിച്ചിട്ടുള്ള ഒരു നോമ്പല്ലെങ്കിൽ തന്നെ വിശ്വാസികളുടെ താല്പര്യം കണക്കെടുത്തുകൊണ്ട് ഇന്ന് സഭയിൽ പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളികളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള കുർബാനയും അതുപോലെ തന്നെ എട്ട് നോമ്പിന്റേതായ ഭക്തി ആചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവമാതാവിന്റെ സാന്നിധ്യം നമ്മുടെ സഭയിലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല എന്നുള്ളത് നമുക്കറിയാം. വേദനയുടെയും ദുഃഖത്തിന്റെയും പ്രയാസങ്ങളുടെയൊക്കെ തലത്തിൽ ഹൃദയം തുറന്ന് മാതാവേ അമ്മേ എന്ന് നിലവിളിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സാന്ത്വനവും അവിടെ നിന്ന് ലഭിക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന മധ്യസ്ഥതയും ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് കൂടുതൽ കൂടുതൽ എപ്പോഴും ഈ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നത്. എല്ലാ വിശുദ്ധന്മാരുടെയും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈശമ്പുരാന്റെ ജനന പെരുന്നാളിന് ശേഷം ലോകം ഒരു ജനന പെരുന്നാളിന്റെ ഓർമ്മ ഹൃദയത്തിൽ ആരാധനപൂർവ്വം താലോലിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാം. കാരണം അമ്മയുടെ ജനനത്തെ അത്രമാത്രം ആളുകൾ ഹൃദയത്തിൽ ഏന്തി അമ്മയുടെ ഓർമ്മയെ ധന്യമാക്കുന്നു എന്നുള്ളത് വലിയ സത്യമായിട്ട് നിലനിൽക്കുന്നു. ഒരുപക്ഷെ ദൈവത്തമ്പുരാന്റെ അല്ലെങ്കിൽ അമ്മയുടെ ദൈവപുത്രനായ ദൈവം തന്നെ അമ്മയ്ക്ക് ഒരുക്കി കൊടുത്ത വലിയൊരു അനുഗ്രഹത്തിന്റെ ഫലമാണെന്ന് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അമ്മയുടെ മധ്യസ്ഥത ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും പ്രയാസം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കുമൊക്കെ എപ്പോഴും താങ്ങും തണലുമാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും അമ്മയുടെ ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ എനിക്ക് വേണ്ടി കരയുന്ന ഒരമ്മ, പക്ഷേ സ്വന്തം മാതാപിതാക്കളൊക്കെ നമ്മൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തന്നെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ പരിപൂർണ വിശുദ്ധിയോട് ജീവിച്ച അമ്മയുടെ കണ്ണുനീര് ജീവിതത്തിന്റെ അവസാനം നിമിഷം വരെയും അമ്മയിൽ വിശ്വസിക്കുന്ന മക്കൾക്കൊക്കെ അത് ലഭ്യമാകുന്നു, ഒരു കരുത്താകുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളൊക്കെ. എവിടെയൊക്കെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാന ഭാഗമായി കർത്താവിന്റെ പുനരുദ്ധാരണത്തിന് ശേഷം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിലാണ് അവർ പ്രാർത്ഥിച്ചത്. ആ ഒരു സാന്നിധ്യം ഇന്ന് സഭ കൊണ്ടാടുന്നുള്ളതാണ്. നമ്മൾ ആരാധനയിലൊക്കെ ദൈവമാതാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അത് നമ്മുടെ ആത്മീയ കൂട്ടായ്മയ്ക്ക് ഒരു വിശുദ്ധിയുടെ കരുത്ത് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ കരുത്ത് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊക്കെയും അമ്മയുടെ കണ്ണിൽ പ്രത്യേകിച്ച് നമ്മളെ കേൾക്കുന്ന എത്രയോ ആളുകൾ ദുരിതങ്ങളിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നമുക്ക് അമ്മയുടെ മധ്യസ്ഥ അർപ്പിക്കാം. ഏത് പ്രതിബന്ധങ്ങളിലും നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമർപ്പിച്ച കർത്താവിന്റെ അമ്മയായ കന്യക മറിയാമിന്റെ സ്നേഹവും വാത്സല്യവും മധ്യസ്ഥയും ഒക്കെ കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആമുഖമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നു നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട പി സി ഓറേച്ചനാണ്. ആ അറിവുകളുടെ ആഴം കൊണ്ടും വാക്കുകളുടെ സൗന്ദര്യം കൊണ്ടും ഒക്കെ ഈ ഒരു ശുശ്രൂഷ മാത്രമൊന്നുമല്ല, ശ്രീ സമയത്തിന്റെ മീറ്റിങ്ങുകളിലാണെങ്കിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും അച്ഛന്റെ വാക്കുകളും ആശയങ്ങളും ഒക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പലപ്പോഴും ഞാൻ അച്ഛനെ വിളിക്കുന്നത് ആരെയും കിട്ടാത്ത അവസരങ്ങളിലാണ്. മറ്റ് അച്ഛന്മാരെ ഒന്നും ലഭിക്കാതിരിക്കുമ്പോൾ തൊട്ട് തലേന്ന് അച്ഛൻ ആരെ വിളിച്ചത് പ്രസംഗിക്കുന്നത് പറയുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഈ ഒരു ശുശ്രൂഷയ്ക്ക് സമയം മാറ്റിവെച്ചിട്ട് അച്ഛന് അത്ര താല്പര്യത്തോടുകൂടിയാണ് ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവുന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട, ഡിട്രോയിറ്റിലാണ് അച്ഛന്റെ താമസിക്കുന്നത്. ഇടവകയിൽ ഏറ്റവും സുസ്ഥിരമായ ശ്രേഷ്ഠമായ ശുശ്രൂഷ അച്ഛൻ നടത്തുന്നു നിർവഹിക്കുന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിലെ വൈദികരുടെ വൈദിക സെക്രട്ടറി ആയിട്ടും വളരെ ശ്രേഷ്ഠമായ സേവനം അച്ഛൻ ചെയ്യുന്നു എന്നുള്ളത് ഒരുപക്ഷെ പലർക്കും അച്ഛൻ അറിയാവുന്നവർക്ക് അതറിയാവുന്ന കാര്യമാണ്. വളരെ സ്നേഹാദരോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും പ്രിയപ്പെട്ട ഐസക്കച്ഛന്റെ നേതൃത്വത്തിൽ ഗാന ശുശ്രൂഷ നടത്തിയതിനു ശേഷം പ്രിയപ്പെട്ട പി സി ഓറച്ചന് തിരുവചന ധ്യാനത്തിൽ സംസാരിക്കുന്നതാണ്.
പാഠപുസ്തകത്തിലെ 216-ാമത്തെ ഗീതം 216. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. കരകവിഞ്ഞൊഴുകുന്ന ദൈവം തമ്പുരാന്റെ സ്നേഹവും കരുണയും നമ്മുടെ മേലെന്നും ലഭിക്കപ്പെടുവാനും ലഭിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുവാനും ഈ കീർത്തനം ഈ ഗാനം ഉതകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടുവാനായിട്ട് ശ്രമിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗാറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു.
ഉദ്ധരിച്ചു. ഏകനായി നിന്നേനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളതെന്നൊരച്ചനാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളതെന്നൊരച്ചനാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയില്ല എന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയില്ല എന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർമധ്യാർത്തു പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർമധ്യാർത്തു പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയില്ല നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയില്ല നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട സിഒറസിനെ ഉള്ള സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ, ഈ ടെലികോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ, പ്രത്യേകിച്ച് ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠമായ എട്ട് നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമുഖമായി ബഹുമാനപ്പെട്ട രാജേഷ്ടൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കാനോനികമായിട്ടല്ലെങ്കിലും കർമ്മപരമായി ചരിത്രപരമായും വർഷങ്ങളായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്ന നോയമ്പ് ഉപവാസത്തിന്റെ ദിവസങ്ങളാണിത്. എട്ട് നോയമ്പ് വളരെ ശക്തമായി നമ്മൾ ആചരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ അഭയം പ്രാപിക്കാം. ഔദ്യോഗികമായിട്ടല്ലായെങ്കിൽ പോലും നോയമ്പ് നമ്മൾ നോക്കി ഒരു ജന്മപെരുന്നാളിലേക്ക് കടക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന്റേതാണ്. യേശുക്രിസ്തുവിന് ശേഷം രാജേഷ് അച്ഛന സൂചിപ്പിച്ചല്ലോ, പെരുന്നാളുകൾ നമ്മൾ ആചരിക്കും. ജന്മപെരുന്നാളുകള് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയും യോഹന്നാൻ മാബ്ദാനയുടെയും ജന്മത്തിന്റെ ദിവസം സഭ പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതിന് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇൻകാർണേഷന് വേണ്ടി, മനുഷ്യാവതാരത്തിന് വേണ്ടി ഇവരെ രണ്ടുപേരും സമർപ്പിച്ച തന്റെ ജീവിത സമർപ്പണം, പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവമാതാവ് എന്നുള്ള ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഉയരുവേണ്ട ഗുണം ഇടയായത്, അതോടൊപ്പം കർത്താവിന്റെ മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ, ഇവരുടെ രണ്ടുപേരുടെയും ജനനം ഒരല്പം വ്യതിരിക്തമായിട്ട് ചിന്തിക്കുവാനും അവരുടെ സമർപ്പണത്തെ ചിന്തിക്കുവാനും കർമ്മം കൊണ്ട് അവരെങ്ങനെ വിശുദ്ധരായി തീർന്നു എന്നുള്ളത് ഓർക്കുവാനും തക്കവണ്ണം അവരുടെ ജന്മപെരുന്നാളുകള് പെരുന്നാളുകളായിട്ട് തന്നെ ആഘോഷിക്കുന്ന പാരമ്പര്യ സഭയ്ക്കുണ്ട്. എന്നാൽ അത് നോയമ്പോടുകൂടി ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ മാത്രമാണ് സഭ പലപ്പോഴും വിലക്കുകയും കാനോനികമല്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയേറെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയും തുടങ്ങുമ്പോ തന്നെ ചൊല്ലുന്നത്, നിന്നെ പ്രസവിച്ച മറിയാമോ, നിന്നെ മാമോദീസമൊക്കെ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ കഷ്ടാനുഭവാഴ്ചയാണെ പോലും എന്റെ ചെറുപ്പത്തിൽ ഒത്തിരി എനിക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യ കൃപ നിറഞ്ഞ മറിയമേന്നുള്ള പ്രാർത്ഥന ചൊല്ലുകയല്ല, പക്ഷെ കുർബാന തുടങ്ങുമ്പോൾ നിന്നെ പ്രസവിച്ച് മറിയാമെന്ന് ചൊല്ലും, അതെന്നാണെന്നുള്ളത്. അത് പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ഇതുകൊണ്ടാണ് മനുഷ്യാവതാരം ചെയ്യുവാൻ തക്കവണ്ണം അത്രമാത്രം ശ്രേഷ്ഠമായ സഹഭാഗിത്വം വഹിച്ചവരെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ ജനനത്തെ അനുസ്മരിച്ച് കർത്താവിന്റെ മനുഷ്യാവതാരത്തെ, ദ സാൽവേഷൻ എക്കോണമി, അതിനെ മുഴുവനായി കർത്താവിന്റെ രക്ഷാകാര്യ ചരിത്രത്തെ മുഴുവൻ അനുസ്മരിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അവരുടെ പെരുന്നാളുകൾ, ജനന പെരുന്നാളുകൾ സഭ ആചരിക്കുന്നുണ്ട്. എന്നാൽ അതിനോട് നൊയമ്പ് ചേർത്ത് ആചരിക്കുന്നതാണ് പലപ്പോഴും വേണ്ട എന്ന് പറയുകയും അല്ലെങ്കിൽ അത് കാനൂനികമല്ല എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് തർക്കം. എന്തുകൊണ്ട് ഈ 8 നൊയമ്പ് നമ്മൾ ആചരിക്കാനായിട്ട് ഇടയാകുന്നു എന്നും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിച്ച് ഇന്നത്തെ ചില ആശയങ്ങളിലേക്ക് കടക്കാം. രണ്ട് പ്രധാനപ്പെട്ട സാധ്യതകളാണ് 8 നൊയമ്പ് മാതാവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നൊയമ്പാചരണത്തിന് ഉള്ളത്. അത് ഭാരതത്തിൽ നിന്നും തുടങ്ങിയതല്ല, സിറിയൻ ഇറാഖി പാരമ്പര്യങ്ങളിൽ നിന്ന്, കൽദായ പാരമ്പര്യം, ഇറാഖി എന്ന് ഞാൻ ഉദ്ദേശിച്ച കൽദായ പാരമ്പര്യം, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ താമസിക്കുന്നവർക്കറിയാം ഇറാഖിൽ നിന്നുള്ള ധാരാളം ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട്. അറബി ക്രിസ്ത്യാനികൾ നമ്മൾ പറയും, കൽദായ ക്രിസ്ത്യാനികൾ, അവര് കാത്തലിക്സ് ആണ് ഇവിടെ ഉള്ളവർ കൂടുതൽ. എന്നാലും കേരളത്തില് തൃശ്ശൂര് പരിശോധിക്കുവാണെങ്കിൽ അവിടെ കാൽബിയൻ സിറിയൻസ് ഉണ്ട്, സുറിയാനി കൽദായരുണ്ട്, അവർ ഇറാഖി പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാ. അപ്പൊ ഈ ഇറാഖിൽ നടന്ന ഒരു സംഭവമാണ് ഈ 8 നൊയമ്പാചരണ 8 നൊയമ്പ് നൊയമ്പോടുകൂടി മാതാവിന്റെ ജന്മപ്പെരുന്നാൾ ആചരിക്കുന്ന രീതി ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുള്ളത്. ഇത് വളരെ ആധികാരികവും ഇത് തന്നെയാണെന്നും അവകാശപ്പെട്ടല്ല വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ പേർഷ്യയിലെ ചക്രവർത്തിയായിരുന്ന കെസ്രു അബ്രവീസിന്റെ കാലത്ത്, അത് AD 590 ഒരു ചരിത്രമാണ് പറയുന്നത്. അതല്ലെങ്കിൽ ദമസ്കോസിലെ മുസ്ലിം കാലിഫ് ആയിരുന്ന അബ്ദുൾ മാലിക് ബാർ മർവാൻ എന്നയാളിന്റെ കാലത്ത്, അത് AD 685 കാലഘട്ടമാണ്. എന്തായിരുന്നാലും ഇതൊരു 100 വർഷത്തിനിടയ്ക്ക് നടന്ന ഈ രണ്ട് പേരുടെ പേഴ്സിക്യൂഷന്റെ, ഈ രണ്ട്, ഒന്നെങ്കിൽ പേർഷ്യൻ ചക്രവർത്തിയായ കെസ്രു അബ്രവീസിന്റെ കാലത്ത്, അല്ലെങ്കിൽ മുസ്ലിം കാലിഫ് ആയിരുന്ന അബ്ദുൾ മാലിക്കിന്റെ കാലഘട്ടത്തിൽ, ഈ 100 വർഷത്തിനിടയ്ക്ക് നടന്ന ഈ രണ്ട് പേരിൽ ആരോ ക്രിസ്ത്യാനികളെ, പ്രത്യേകിച്ച് സിറിയയിലെയും എസ്പെഷ്യലി ഇൻ ഇറാഖ്, ഇറാഖിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എനിക്കത് മാത്രമേ, മറ്റേ അറിവുള്ളവരുണ്ടെങ്കിൽ അത് പങ്കുവെക്കുവാണെങ്കിൽ നല്ലതാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് കൊണ്ട് നിങ്ങളോട് പങ്കുവെക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ഭരണാധിപന്മാരുടെയും കാലഘട്ടത്തിൽ നടന്ന സംഭവം, ഇറാഖില് ഇപ്പോഴ ബസ്ര എന്നറിയപ്പെടുന്ന ഒരു പട്ടണമുണ്ട്, ഇപ്പോഴത്തെ ബസ്ര പട്ടണത്തിനടുത്ത് ഹെയ്റ അല്ലെങ്കിൽ ഹിർട്ടോ എന്നുള്ള ഒരു ഒരു സ്ഥലം. ആ പട്ടണ നിവാസികള് ക്രിസ്ത്യാനികളായിരുന്നു. ഇതൊരു 6th century 7th century നടന്ന കാര്യമായി പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 590 മുതൽ 685 വരെയുള്ള കാലഘട്ടമാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടുത്തെ ക്രിസ്ത്യാനികള്, അവര് ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളതും, ഈ കൽദായരെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ഈ കൽദായർ പറയുന്നത് യഹൂദന്മാരെന്ന് പറയുന്ന അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ, അവരിൽ നിന്നുള്ളതാണ് യഹൂദന്മാര്. എന്നാൽ കൽദായരുടെ പട്ടണമായ ഊരിൽ നിന്നാണ് അബ്രഹാം തന്നെ പുറപ്പെട്ടത്. അതുകൊണ്ട് ഈ യാക്കോബിന്റെ വല്യപ്പനായിരിക്കുന്ന അബ്രഹാം, അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പുറപ്പെട്ട പട്ടണം കൽദായയാണ് എന്ന് പറഞ്ഞാണ് അവരുടെ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ അവർക്കുള്ള ഒരു അല്പം തലക്കനം. അങ്ങനെയാണ്, അത് യഹൂദന്മാരെക്കാളും ശ്രേഷ്ഠമായ ജാതിയാണ് തങ്ങളെന്ന് അവരവകാശപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഈ കൽദായ ക്രിസ്ത്യാനികള് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് സ്ത്രീകൾ വളരെ സുന്ദരികളായിരുന്നു എന്നും, അങ്ങനെ ഈ രാജാക്കന്മാരെല്ലാവർക്കും അറിവ് കിട്ടി അവിടെയുള്ള കന്യകമാരെ എല്ലാവരെയും പിടിച്ച് ഈ ഭരണാധിപന്റെ അടുക്കിലേക്ക് അയക്കണമെന്ന നാടുവഴിക്ക് കൽപ്പന കിട്ടുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പീഡനം ഉണ്ടാകുന്ന സമയം അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാവരും അവിടുത്തെ പള്ളിയിൽ കൂടി വരികയും ദൈവതിരുമുമ്പാകെ അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ആ ഈ കോപം അവരിൽ നിന്ന് വിലക്കുവാനായിട്ട് ദൈവമാതാവിന്റെ മധ്യസ്ഥത യാചിക്കുകയും ചെയ്തു. ഇതിന്റെ ഏറ്റവും അവസാന ദിവസം, ഉപവാസത്തിന്റെ അവസാന ദിവസം, വിശുദ്ധ കുർബാനയുടെ സമയത്ത് അവിടുത്തെ പുരോഹിതൻ വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന സമയം അദ്ദേഹത്തിന് വെളിപ്പാടുണ്ടാവുകയാണ്. ഈ ചക്രവർത്തി മരിച്ചു എന്ന് വെളിപ്പാടുണ്ടാവുകയും അങ്ങനെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുരോഹിതൻ ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വെച്ച് ഒരു വലിയ ഓറ ഒരു ഒരു പ്രകാശ വലയം കാണുകയും അദ്ദേഹം പറഞ്ഞു ചക്രവർത്തി മരിച്ചുപോയി എന്ന് പറയുകയും എനിക്കിപ്പോൾ വെളിപ്പാടുണ്ടായി എന്ന് പറയും. പിറ്റേ ദിവസം ആ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു, ചക്രവർത്തി മരിക്കുകയും ചെയ്തു. അതങ്ങനെ തന്നെ ആയിരുന്നു, പിറ്റേ ദിവസം ചക്രവർത്തി മരിച്ചു. പിന്നീട് ഈ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ടിടയായില്ല, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി പിന്നീട് ഈ നൊയമ്പ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു എന്നും മാതാവിന്റെ ജന്മപ്പെരുന്നാളിനോട് ചേർന്ന് അങ്ങനെയാണ് ഈ നൊയമ്പ് ആചരിക്കാനായിട്ട് ഇടയായത് എന്നും ഒരു ചരിത്രമുണ്ട്. ഞാൻ ഈ ഏഴാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു എട്ടാം നൂറ്റാണ്ട് കഴിയുമ്പോഴാണ് ഈ കൽദായരുടെ ഒരു ഇൻവേഷൻ ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്നത്. കേരളത്തില് ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ കൽദായ പള്ളിയുണ്ട്, സുറിയാനിപ്പള്ളിയുണ്ട്, കൽദായ സുറിയാനിപ്പള്ളിയുണ്ട്. അവർക്ക് ഏകദേശം ലോകമൊട്ടുക്കും 37 പള്ളികൾ പാടെ അവർക്കുണ്ട്. അവിടുത്തെ കിടങ്ങന്മാർ ഫിലക്സിനോസ്, മാർ അപ്രൈം പിതാവ്, ഇതൊക്കെ ചരിത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ചരിത്രപരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോ ഈ കൽദായരുടെ ഇൻവേഷൻ ഉണ്ടാകുന്നത് എട്ടാം നൂറ്റാണ്ടോടുകൂടി, അങ്ങനെ എട്ടാം നൂറ്റാണ്ടോടുകൂടി അവര് വന്ന സമയം. അതിനു മുമ്പേ തന്നെ സിറിയൻ ഇൻവേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം, മൈഗ്രേഷൻ ഉണ്ടാകുന്നത് അറിയാം. AD 345 കിനായിത്തൊമ്മയുടെ നേതൃത്വത്തിൽ 40 ഫാമിലികൾ, 70 എന്നും പറയുന്നു, അത്രയും ഫാമിലികൾ ഇവിടേക്ക് വന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലും എട്ടാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിലും ഈ നൊയമ്പ് ആചരിക്കാനായിട്ട് തുടങ്ങിയതെന്നും അതിനിടയ്ക്കുള്ള ഒരു പാരമ്പര്യം പറയുന്നത് 1780 ടിപ്പു സുൽത്താന്റെ പടയോട്ടം ഉണ്ടാകുന്നു. മൈസൂർ രാജാവായിരുന്ന ചക്രവർത്തിയായിരുന്ന ടിപ്പു സുൽത്താൻ കേരളവും കൂടി പിടിച്ചടക്കാനായിട്ട് വരുന്നു. അങ്ങനെയാണല്ലോ സുൽത്താൻ ബത്തേരി എന്നുള്ള സ്ഥലം, ബത്തേരി എന്നുള്ളതല്ല ബാറ്ററി എന്നാ പറയുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കമ്പനി ഓഫ് മിലിറ്ററി ഓർ ആർമി എന്നൊരു അർത്ഥമുണ്ടെന്നറിയാം. രാജേഷനൊക്കെ ബത്തേരിയിൽ ഉണ്ടായിരുന്ന ആളാണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശദമായിട്ട് അതിനെ പറ്റി അറിവുണ്ട്. ഞാനും അവിടെ എല്ലാം പോയി കാണുകയും മുത്തങ്ങ വഴി മൈസൂറിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഭാരതപ്പുഴയുടെ അപ്പുറം വരെ വന്ന് പടയോട്ടം നിൽക്കുകയാണ്. പിന്നീട് തെക്കോട്ട് ഈ കോട്ടയത്തും തിരുവല്ലായിലും റാവിയിലും ഒക്കെ ഉള്ളവർക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെ നമുക്കറിയാം ടിപ്പു സുൽത്താൻ പടയോട്ടം നടത്തിയാണ്. ഒരുപക്ഷെ നമ്മളും അറിഞ്ഞേനെ, റാണിക്കാരും പന്തട്ടുകാരും ഒക്കെ എരുമേലിക്കാരും ഒക്കെ അറിഞ്ഞേനെ, കാരണം അദ്ദേഹം പടയോട്ടം നടത്തുകയായിരുന്നെങ്കിലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം കൊണ്ട് മുസ്ലിം വൽക്കരണമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തെന്നുള്ള ചരിത്രം. ഈ ഈ ഒരു സമയത്ത് തെക്കോട്ട് ഭാരതപ്പുഴ കടന്ന് ഇദ്ദേഹം വരാതിരിക്കാൻ തക്കവണ്ണം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടെ കൂടി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും അതും ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നേരത്തെ എട്ടാം നൂറ്റാണ്ട് മുതൽ ആചരിച്ചു വരുന്ന നൊയമ്പ് കുറച്ചുകൂടി ശക്തമാക്കുകയും അങ്ങനെ ടിപ്പു സുൽത്താൻ തിരികെ അദ്ദേഹം മൈസൂറിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരികയും പിന്നീട് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു എന്നൊരു ചരിത്രമുണ്ട്. 1789-90 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ 18 അങ്ങനെ ചരിത്രപരമായി ഈ നൊയമ്പ് നോക്കിയതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട്, ഇറാഖിൽ ഉണ്ടായതുപോലെ ഒരു അനുഭവം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഉണ്ടായതുകൊണ്ടാണ് കുറച്ചുകൂടി ശക്തമായത്. പിന്നീട് പടവാട് പള്ളി കേന്ദ്രമായിട്ട് നൊയമ്പ് ശക്തമാവുകയും ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ആരൊക്കെ എന്നാ കാനോനിക്കലല്ലെന്ന് പറഞ്ഞാലും അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായിട്ട് നമ്മൾ ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം അതാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയെ പറ്റി നമ്മൾ ചെറുതായിട്ട് ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. യേശു ക്രിസ്തുവിനെ പോലെയുള്ള കുഞ്ഞുങ്ങൾ മറിയമ്മിൽ നിന്ന്, അല്ലെങ്കിൽ ഓരോ മറിയമ്മമാരിൽ നിന്നും ഓരോ അമ്മമാരിൽ നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ മാതാവിന്റെ ഓരോ പെരുന്നാളും നമുക്ക് തരുന്നതായ സന്ദേശം. യേശു ക്രിസ്തുവിനെ പോലെയുള്ള മക്കൾ ജനിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പരിവപ്പെടുത്തണം. അതിനുവേണ്ടി ഒരു സംഭവം നമ്മളെ കാണുന്നുണ്ട്. നേരത്തെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്, ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19:26 കർത്താവിന്റെ കുരിശിലെ 7 മൊഴികളിൽ ഒന്ന് നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഇത് സമ്പതി മക്കളിൽ ഒരാളായിരുന്ന യോഹന്നാൻ, യാക്കോബ് യോഹന്നാൻ, യോഹന്നാൻ തന്നെയാണ് സുവിശേഷം എഴുതിയത്. യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ, ശിഷ്യൻ ഏറ്റവും കൂടുതൽ യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ സ്വയം യോഹന്നാൻ തന്നെ അവകാശപ്പെടുന്നു ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് യോഹന്നാൻ തന്നെയാണ്, യോഹന്നാനെയാണ് അമ്മയെ ഏൽപ്പിച്ചത്. ഈ യോഹന്നാനെ നമുക്ക് പരിചയമുണ്ട് മത്തായിയുടെ സുവിശേഷം 20:20 പിന്നീട് മർക്കോസിന്റെ സുവിശേഷം 10:35 ഈ യോഹന്നാനെ നമ്മൾ കാണുന്നത്. സബദി മക്കളുടെ അമ്മ, യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ യേശുവിന്റെ അരികിൽ വന്നിട്ട് ഒരു റെക്കമെൻഡേഷൻ നടത്തുന്നുണ്ട്. നീ നിത്യരാജ്യത്വം പ്രാപിക്കുന്ന സമയത്ത് സിംഹാസനത്തിൽ ഇരിക്കുമ്പം ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാനായിട്ട് ഇടയാകണം. ഏതായാലും വലത്തും ഇടത്തും തൊട്ടടു അരികിൽ തന്നെയുള്ള, കാരണം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 19:28 പുനർജനനത്തിങ്കൽ നിങ്ങളും 12 സിംഹാസനങ്ങളിലിരിക്കും, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. അതുകൊണ്ട് ആ ഒരു വളരെ ശക്തമായ ഇനി തുടർന്നുള്ള ജീവിതാനുഭവത്തിൽ എല്ലാ ഗോത്രങ്ങളെയും ന്യായം വിധിക്കുവാനുള്ള അധികാരം വരെയും ശിഷ്യന്മാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മള് മാർത്തോമാസ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന എന്നൊക്കെ പറയുന്നത്. മാർത്തോമാസ്ലീഹ അവിടുന്ന് സിംഹാസനം ഒന്നും ചുമന്ന് ദേവലോകത്ത് കൊണ്ടിട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് ആ ഒരു വിശ്വാസത്തിൽ, പിന്നീട് അത് പൂർത്തിയാകാനുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സിംഹാസനങ്ങൾ ഇടുന്ന സമയത്ത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഉള്ള തന്റെ മക്കൾക്ക് തന്നെ ലഭിക്കണമെന്നുള്ള അമ്മയുടെ ആഗ്രഹം. മർക്കോസിന്റെ സുവിശേഷം 10:35 വായിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് ചോദിക്കുക. ഒരു പക്ഷെ വ്യാഖ്യാനിക്കാനിടയുണ്ട്, മത്തായി എഴുതിയപ്പോൾ അമ്മയുടെ കാര്യം എഴുതി, മർക്കോസ് എഴുതിയപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം എഴുതി. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം ഈ അമ്മമാര് കാണിച്ചു കൊടുക്കുന്നതിലെ മക്കൾ പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സംഭവം ഉണ്ടായി കാണും, രണ്ട് പ്രാവശ്യം ഇത് സംഭവിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെയുള്ള ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഇടിച്ചു നിൽക്കുന്നയാളാണ് യോഹന്നാൻ. ഈ യോഹന്നാൻ കുരിശിൽ നിന്ന് അമ്മയെ തന്റെ ജീവിതത്തിൽ ലഭിക്കുന്നു. ഈ ശിഷ്യന്മാരിൽ ഏറ്റവും ചെറിയവനാണ്, ബെന്യാമീനാണ് യോഹന്നാൻ. ഇവന്റെ അമ്മ ഇത്രയും നാൾ യോഹന്നാനെ വളർത്തി. എന്നാൽ ഈ പരിശുദ്ധ അമ്മ കന്യക മറിയ യോഹന്നാന്റെ ജീവിതത്തിലേക്ക് വന്നു. മൂന്നാം ദിവസം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുക. അപ്പോൾ കുരിശിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം താഴെ നിന്ന അമ്മയെ യോഹന്നാൻ തന്റെ ഭവനത്തിൽ കൈക്കൊണ്ടു. വളരെ കൃത്യമായി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ വീട്ടിൽ പാർക്കുക, യോഹന്നാന്റെ കൂടെ താമസിക്കുന്നു. അതുകൊണ്ട് തന്നെ മറിയം കന്യകയാണെന്നും വേറെ മക്കൾ യാക്കൂബ് യൂദ എന്നൊക്കെ പറയുന്നത് കസിൻസ് ആണെന്നുള്ളത് സംശയലേശനെ തെളിയിക്കാവുന്ന കാര്യം മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല മറ്റൊരു അവസരത്തിൽ. ഇവിടെ യോഹന്നാൻ തന്നെ ഈ പരിശുദ്ധ ദൈവമാതാവിനെ ഭവനത്തിൽ കൈക്കൊണ്ടതുകൊണ്ട് യോഹന്നാൻ ഉണ്ടായ വലിയൊരു മാറ്റം പിന്നീട് നമ്മൾ കാണുന്നു 20:3. 3 ദിവസം പരിശുദ്ധ ദൈവമാതാവ് യോഹന്നാന്റെ ഭവനത്തിൽ താമസിച്ചത് കൊണ്ടുണ്ടായ മാറ്റം. യോഹന്നാന്റെ സുവിശേഷം 20 നമ്മൾ വായിക്കുന്ന സമയം, ഈ ആഴ്ചവട്ടത്തിന്റെ 1 ആയ സമയം പുലർച്ചെയായപ്പോഴ് യേശുക്രിസ്തുവിന്റെ ഈസ്റ്റർ ഞായറിന്റെ അന്ന് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം നടക്കുകയാണ്. ആഴ്ചവട്ടത്തിന്റെ 1 മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു, കല്ലറ വായിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി സീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെ അടുക്കൽ ചെന്നു. അതാ ഞാൻ പറഞ്ഞു, യോഹന്നാൻ തന്നെയാ പ്രിയനായ ശിഷ്യൻ, സ്വയം അവകാശപ്പെടുന്നു, മറ്റേ ശിഷ്യൻ യോഹന്നാൻ. അങ്ങനെ പത്രോസിന്റെ യോഹന്നാന്റെ അടുക്കൽ ചെന്നിട്ട് മഗ്ദലക്കാരി മറിയ പറഞ്ഞു, കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ടു, കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി, മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കെത്തി. അപ്പൊ ഇവിടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായമുള്ളവനും ഏറ്റവും പ്രായം കുറഞ്ഞവനും ഓടുന്നേ പത്രോസും ഏറ്റവും ബെന്യാമീനായ യോഹന്നാനും ഓടുകയാണ്. ആ യോഹന്നാൻ ആദ്യമേ ഓടി, ഒന്നിച്ചോടി, യോഹന്നാൻ ആദ്യമേ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് ഒരു സന്ദേശം തരുന്നതുകൊണ്ട് ഞാനത് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു, കല്ലറയിൽ കടന്നു. അതിനു മുമ്പ് പറയുന്ന 5 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ശിഷ്യൻ ആദ്യം കല്ലറയ്ക്കലെത്തിയെങ്കിലും കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്തു കടന്നില്ലതാനും. അതായത് 1 ഓടി വന്നെങ്കിലും അകത്ത് കയറിയില്ല, അവിടെ നിന്നു. 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പിന്നെ അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു കല്ലറയിൽ കടന്നു. അപ്പോൾ ആദ്യമേ യോഹന്നാൻ വന്നെങ്കിലും അകത്ത് കേറുന്നത് പത്രോസ് വരുന്നത് വരെ യോഹന്നാൻ അവിടെ നോക്കി നിന്നു. എനിക്ക് പറയാനുള്ള സന്ദേശം ഇവിടെയാ, ഇത്രയും നാൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഇടിച്ചു നിന്ന യോഹന്നാൻ, എപ്പോഴും ഒന്നാം സ്ഥാനം കൈക്കലാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന യോഹന്നാൻ, അത്രയും നാൾ 10-30 വയസ്സുവരെയും അമ്മ വളർത്തിയിട്ട് ഒന്നാമത്തെ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന യോഹന്നാൻ 3 ദിവസം പരിശുദ്ധ അമ്മയെ വീട്ടിൽ കൈക്കൊണ്ടതുകൊണ്ട് അവൻ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമൊക്കെ ഒന്ന് മാറി മറ്റുള്ളവർക്ക് വേണ്ടി വഴി കൊടുക്കണം, തുറന്നു കൊടുക്കണം. ടു ഗിവ് വേ ഈസ് ദ ഡിഗ്നിഫൈഡ് വേ എന്ന് യോഹന്നാൻ പഠിച്ചു. അതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കുമൊക്കെ ജന്മം നൽകുവാൻ ഈ ലോകത്തിലെ അമ്മമാർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിൽ നിന്ന് ഒരു ക്രിസ്തു പരുവപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത. ഈ 8 നോയമ്പിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തു തുല്യരായ മക്കൾ നമുക്കുണ്ടാകുവാനും ലോകത്തിനായി ജീവിക്കുന്ന മക്കൾ, ഏതെങ്കിലും സബ്ജക്റ്റീവായ നന്മയല്ല, വ്യക്തിനിഷ്ഠമായ നന്മയല്ല, എന്നാൽ ലോകത്തിനു വേണ്ടി ജീവിക്കുന്ന മക്കൾ, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണം അത് കൂടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഇടയാകണമെന്ന് ആദ്യമേ സൂചിപ്പിക്കുക. രണ്ടാമതായി ഒരു ചിന്തയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധ ദൈവമാതാവിനെ വാഗ്ദാന പേടകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഓർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ടൈപ്പോളജിയാണ് വാഗ്ദാന പേടകം, ആർക്ക് ഓപ്റ്റിക് കവനന്റ്. പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നിർദ്ദേശം കൊടുക്കി 25 മുതൽ 27 വരെ അധ്യായങ്ങളിൽ വളരെ വിശദമായി, പ്രത്യേകിച്ച് 25-ാം അധ്യായം 10-ാം വാക്യം മുതൽ ആർക്ക് ഓപ്റ്റിക് കവനന്റ് എങ്ങനെ പണിയണമെന്നുള്ള കാര്യം പറയുന്നു. സ്വർണം പൊതിഞ്ഞ് അകത്തും പുറത്തുമെല്ലാം സ്വർണം പൊതിഞ്ഞ് അതിന്റെ മേൽ കൃപാസനം, രണ്ടു വശങ്ങളിൽ കെരൂബുകൾ, എപ്പോഴും മേഘം പൊതിഞ്ഞു നിൽക്കും. അവര് നൊമാഡിക് കമ്മ്യൂണിറ്റി ആയിട്ട് നടന്ന ആൾക്കാര് ടാബർനാക്കൾ കൂടാരമായിരുന്നു ദേവാലയമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ ടാബർനാക്കൾ മാറ്റി മാറ്റി അടിക്കുന്ന ഇടങ്ങളിലെല്ലാം ഹോളി ഓഫ് ഹോളീസില് ഈ ആർക്ക് ഓഫ് ദി കവനന്റ് വെക്കണമെന്നും അതിന്റെ ഉള്ളിൽ അഹ്റോന്റെ തളിർത്ത വടി, വിശന്നു കരഞ്ഞവർക്കായി ആകാശം പൊളിച്ച മഞ്ഞായിട്ട് വെച്ച പൊൻചെപ്പ്, വരും തലമുറകളുടെ എത്തിക്കൽ ലിവിങ്ങിന് വേണ്ടിയുള്ള ആന്തരിക ജീവിതത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അടങ്ങി കൽപ്പലകകൾ, ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ 3 കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അഹ്റോന്റെ തളിർത്ത വടി എന്നുള്ളത് പൗരോഹിത്യത്തിന്റെ സൂചനയാണ്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും നിത്യ പുരോഹിതനായിട്ട് യേശു ക്രിസ്തു തീരുന്നു. അതോടൊപ്പം തന്നെ മന്നായും ക്രിസ്തു തന്നെയാണ്. ഈ മന്ന ഭക്ഷിച്ചാൽ നിങ്ങൾ ജീവിക്കും. ഇത്രയും നാൾ നിങ്ങൾ ഭക്ഷിച്ച മന്ന എല്ലാം മാനുഹു എന്ന് ജനം ചോദിച്ച കാര്യം, വാട്ട് ഈസ് ദിസ് മാനുഹു എന്ന് ജനം ചോദിച്ച കാര്യം, കൊത്തമ്പാലരി പോലെ നല്ല വെളുത്ത നിറമുള്ളത്, കൊത്തമ്പാലരിയുടെ രൂപമുള്ളത്, വെളുത്ത നിറമുള്ളത്, തേൻ കൂട്ടിയ ദോശയോട് രുചി ഒത്ത രുചിയുള്ളത് ആ മല്ല, അതൊക്കെ തിന്നവർ നശിച്ചുപോയി. എന്നാൽ ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഐ ആം ദ ലിവിങ് മല്ല എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു തന്നെ ലോകത്തിന് വേണ്ടി നൽകി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വാക്യങ്ങളിൽ പറഞ്ഞു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വർദ്ധിക്കും, അവന് നിത്യജീവനുണ്ട്, ഒടുക്കത്തെ നാൾ ഞാൻ അവന് എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്ന നിത്യജീവനിലേക്കുള്ള ക്ഷണിക്കുന്ന ജീവന്റെ വന്ന യേശു ക്രിസ്തു. പുതിയ കൽപ്പന, പഴയ നിയമ കൽപ്പനകൾ 10 യേശുക്രിസ്തു അത് 2 നമുക്ക് നൽകി, പൂർണ്ണശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അങ്ങനെ പുതിയ കൽപ്പനയും ക്രിസ്തുവാണ് സ്നേഹമെന്ന കൽപ്പന നമുക്ക് നൽകി. അപ്പോൾ പൗരോഹിത്യം, നിത്യജീവന്റെ അപ്പം, പുതിയ കൽപ്പന, ഇതെല്ലാം ഉദരത്തിൽ വഹിച്ചത് കൊണ്ട് മറിയമിനെ സാക്ഷ്യത്തിന്റെ പ്രസംഗമായിട്ട് പറയുന്നു. അതുകൂടാതെ പഴയ നിയമത്തിൽ സാക്ഷ്യവർത്തകം സൂക്ഷിച്ചിരുന്ന സംഭവവുമായിട്ട് മറിയമിനെ ചേർത്ത് പിതാക്കന്മാര് ചിന്തിക്കുന്നുണ്ട്. ദാവീദിനോട് ദാവീദ് ഫെലിസ്ത്യന്മാര് പിടിച്ചുകൊണ്ട് ഈ ആർക്ക് ഓഫ് ദി കവനന്റ് പഴയ നിയമ യഹോവയുടെ കൽപ്പന പ്രകാരം ആർക്ക് ഓഫ് ദി കവനന്റ് ഇസ്രായേൽ മക്കൾ സൂക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തില് ഈ ആർക്ക് ഓഫ് ദി കവനന്റ് ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ അവർക്ക് അത് അവിടെ വെച്ചിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാഞ്ഞിട്ട് ദൈവമാർ എങ്ങനെയും ഇത് ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് 2 സമൂഹ 6-ാം അധ്യായത്തിൽ ആ വിശദീകരണം നമ്മൾ കാണുന്നു. 1 സമൂഹത്തിൽ തന്നെ അതിന്റെ ചരിത്രപരമായിരിക്കുന്ന വസ്തുത 5 മുതൽ 7 അധ്യായങ്ങളിൽ കാണുന്നു. 2 സമൂഹത്തിൽ 6-ാം അധ്യായത്തിൽ അതിന്റെ വിശദീകരണം കാണുന്നു. അങ്ങനെ ഫെലിസ്ത്യര് കൊടുത്തുവിടുന്ന ഈ ആർക്ക് ഓഫ് ദി കവനന്റ് അത് ദാവീദ് വീണ്ടെടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ദാവീദ് ഈ വാഗ്ദാന പേടകം കണ്ടെത്തിയ മല, അതും എലിശുബ താമസിച്ചിരുന്ന ആ മലയും ഒരേ മല തന്നെയാണ്. ബാലയഹൂദയിലെ കിര്യത്ത് യയാരി തന്നെയാണ് ഹെബ്രോൻ മല എന്നറിയപ്പെടുന്ന ആ മല തന്നെയാണ് എന്നുള്ളത് ചിന്തിക്കുന്നു. ദാവീദ് വാഗ്ദാന പേടകം കണ്ടെത്തിയ മല, എലിശുബ താമസിച്ചിരുന്ന മല. ദാവീദ് അവിടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, 2 സമൂഹത്തിൽ 6:9 യഹോവയുടെ പെട്ടകം വരുന്ന സമയം, യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു? 2 സമൂഹ 6:9. ഇതേ ചോദ്യം മറിയമനെ കാണുമ്പോ എലിശുബ വിളിച്ചു ചോദിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1:43. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്നതിനുള്ള മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? 2 സമൂഹത്തിൽ 6:14 വാഗ്ദാന പേടകം കാണുമ്പോൾ ദാവീദ് സ്തുതിച്ച് ആടി നൃത്തം ചെയ്യുന്നതായിട്ട് കാണുന്നു, നഗ്നായി നൃത്തം ചെയ്തു എന്ന് കാണുകയാണ്. അത് ഇതൊക്കെ പ്രിയമുള്ളവരെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. എലിശുബ ലൂക്കോസിന്റെ സുവിശേഷം 1:41 എലിശുബയുടെ ഉള്ളിൽ യോഹന്നാൻ തുള്ളിച്ചാടി, സന്തോഷത്തോടെ തുള്ളിച്ചാടി. അതിന്റെ ഒരു ഒരു ഷെയ്ഡാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അതുകൊണ്ട് പന്തക്കോസുകാർ പറയുന്നത് പോലെ അങ്ങനെ വിവശതയിൽ ചാടാനുള്ള ചാട്ടമല്ല അത്. ഇതൊക്കെ ഇതിന്റെ പൂർത്തീകരണമാണെന്ന് ചേർത്ത് ചിന്തിക്കാനായിട്ട് ഇടയാകണം. വീണ്ടും വാഗ്ദാന പേടകം ദാവീദ് 3 മാസമാണ് ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ സൂക്ഷിച്ചു വെച്ചത്. 6:11. മറിയം എലിശുബയുടെ അരികിൽ 3 മാസമാണ് താമസിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1:76 നമ്മൾ വായിക്കുന്നു. അപ്പോൾ ലൂക്കോസ് വളരെ മനഃപൂർവ്വമായിട്ട് ഈ കാര്യം ഉപയോഗിച്ചിരിക്കുകയാണ്, ഈ ഒരു ടൈപ്പോളജി ഉപയോഗിച്ചിരിക്കുകയാണ് എന്നും പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു ആയിരിക്കുന്ന നിയമത്തിന്റെ കൽപ്പലകൾ, യേശുക്രിസ്തുവിന്റെ നിത്യപൗരോഹിത്യം, യേശുക്രിസ്തു ആകുന്ന ജീവന്റെ മന്ന, ആ മന്നയെ സ്വീകരിച്ച മറിയം വാഗ്ദാന പേടകമായി പിതാക്കന്മാര് സൂചിപ്പിക്കുമ്പോൾ ഇത്രയേറെ അർത്ഥതലങ്ങൾ അതിനുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. അതിന്റെ ഒരു പൂർത്തീകരണം വെളിപാട് പുസ്തകം 11:19 നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 11:19 ഇങ്ങനെ കാണുന്നു: അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടണമല്ലോ, പഴയ നിയമം പുതിയ നിയമം ഇനി വരുവാനിരിക്കുന്ന പൂർത്തീകരണം. ഇത് മൂന്നും ചേർത്ത് ചിന്തിക്കുമ്പോഴും മറിയം തന്നെയാണ് വാഗ്ദാന പേടകം എന്ന് കാണുന്നു. അതിന്റെ പൂർത്തീകരണം വെളിപാട് 11:19: അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി, മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി എന്ന് കാണും. അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ ആ നിയമപ്പെട്ടകം പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിട്ട് 12:1 കാണുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ടതിൽ വിളിച്ചു എന്ന് പറയുകയാണ്. സ്ത്രീ പിന്നീട് കുട്ടിയെ പ്രസവിക്കുന്നു എന്നും പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയാനായിട്ട് മഹാസർപ്പ അവളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് താഴോട്ട് ഇങ്ങനെ വായിക്കുക. 5 വാക്യത്തിൽ സകല ജാതികളെ ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്നും കാണുന്നു. ഇത് മറിയമിനെ പറ്റി തന്നെയുള്ള ആ ഒരു ദർശനം, അതിന്റെ പൂർത്തീകരണമാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ 11:1 വെളിപാട് പുസ്തകം 11:1 അവസാന വാക്യവും 12:1 തുടർച്ചയായിട്ട് അത് വായിക്കുവാണെങ്കിൽ അത് മറിയം തന്നെയാണ് ഈ സാക്ഷ്യപ്പെട്ടകം എന്നുള്ളത് കാണുന്നു. മറിയമിന്റെ ഇങ്ങനെയുള്ള ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രന്, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കീഴ്, ഇതെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേളാങ്കണ്ണി മാതാവിന്റെ രൂപം നോക്കിയാൽ നമുക്കറിയാം, മറിയം കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്നു, തലയിൽ ഒരു കീടം വെച്ചിട്ടുണ്ട്, 12 നക്ഷത്രങ്ങൾ അതിലുണ്ട്, സൂര്യൻ അവൾക്ക് ചുറ്റും തലയിൽ സൂര്യനെ അണിഞ്ഞു നിൽക്കുന്നത് പോലെ പ്രഭയാണ്, കാൽ കീഴിൽ ചന്ദ്രൻ, ചന്ദ്രക്കല, അതാണ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്. അത് രൂപം അങ്ങനെ വെക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ വളഞ്ഞൊരു സസ്യം വെച്ചേക്കുന്നതല്ല, അത് ചന്ദ്രക്കല. ഈ റെവലേഷൻ 12:1 1 വാക്യത്തിൽ മറിയമിനെ പറ്റിയുള്ള യേശുക്രിസ്തുവിനെ വഹിച്ചിരിക്കുന്ന, യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകുന്ന സാക്ഷ്യപ്പെട്ടകമായിരിക്കുന്ന മറിയമിനെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണ് അത് എന്നുള്ളത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെ നമ്മൾ ഓർക്കുന്ന സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. യോഹന്നാനെ പോലെ 1 സ്ഥാനത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചിരുന്ന മക്കളിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ പോലെയുള്ള കുഞ്ഞുങ്ങളെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം അങ്ങനെ പരിവപ്പെടുത്തുവാൻ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം സംരക്ഷകയായിട്ട് മറിയം നമ്മളോടൊപ്പമുണ്ട്. അതിനായിരിക്കണം എട്ടു നോയമ്പ് ആചരണം. അവൾ വാഗ്ദാന പേടകമായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ രക്ഷണീയ പ്രവർത്തനങ്ങളോടുകൂടി ലോകത്തിന് നൽകി യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം, പുതിയ നിയമം, സ്നേഹം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയോടെ സമാധാനത്തോടെ സ്നേഹം ആചരിക്കുവാൻ, അങ്ങനെ പരിശുദ്ധ അമ്മയെ പോലെയുള്ള ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ പരിവപ്പെടുത്തിയെടുക്കുവാനും ഈ നൊയമ്പ് ഉപവാസങ്ങൾ ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ദൈവമാതാവാദരിച്ച കന്യാമറിയാവിന്റെ നാമധേയത്തില് എട്ടു നോമ്പ് ആചരിക്കുന്നതിന്റെ പാരമ്പര്യങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനമായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ പല ആളുകളും ഈ എട്ടു നോമ്പ് ആചരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കത്തോലിക്ക സഭയും ഒരുപക്ഷെ അവരുടെ സഭയിലെ ഒരു വിശ്വാസവും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. കുറച്ചു ദിവസം മുമ്പ് കത്തോലിക്കയിലെ ഒരു പുരോഹിതൻ ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് കർത്താവിലുള്ള വിശ്വാസം മൂലം കടന്നു വന്ന പിന്നെ പുരോഹിതനായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കൂടി ഈ ഒരു ആശയം കേൾക്കാനും കൂടി ഇടയായിട്ടുണ്ട്. അപ്പോഴും ക്രൈസ്തവ സഭകളൊക്കെ വളരെ പാരമ്പര്യമായിട്ടൊക്കെ വിശ്വസിച്ച് വരുന്ന ഒരു സംഗതിയാണ് പ്രിയപ്പെട്ട അച്ഛനെ കൂടെ കേൾക്കാൻ തക്കോണം നമുക്ക് ഇടയായിട്ട് വന്നിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും മാതാവിന്റെ സാന്നിധ്യം വലിയൊരു ശക്തിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അച്ഛന്റെ ആ വാക്കുകളിൽ കൂടെ നമുക്ക് കൂടുതൽ അത് ആ ഒരു അറിവ് നമുക്ക് പകർന്നുകൊണ്ടിടയായിട്ട് യോഹന്നാന്റെ ജീവിതത്തിൽ മാതാവിന്റെ സാന്നിധ്യം കുറച്ച് ദിവസം കൊണ്ടുണ്ടാക്കിയ മാറ്റം ഞാനിങ്ങനെ അന്നേരം അച്ഛനത് പറയുമ്പോൾ ഓർക്കുകയായിരുന്നു. നമ്മുടെ ദൈവമാതാവിന്റെ നാമധേയത്തിലാണല്ലോ നമ്മുടെ വനിതാ പ്രസ്ഥാനങ്ങളൊക്കെ. ഒരുപക്ഷെ നമ്മുടെ വനിതാ പ്രസ്ഥാനങ്ങളിലൊക്കെ ഈ അമ്മയുടെ സജീവ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മുടെ കൂടുന്ന വനിതകളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ആ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലാത്തവർ കാണുമായിരിക്കും. അങ്ങനെ വളരാനാണ് അമ്മയുടെ നാമധേയത്തിൽ നമ്മൾ കൂടുന്നത്. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അമ്മമാരോ രൂപപ്പെട്ടു വരത്തക്ക വണ്ണം നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ഈ അമ്മയുടെ സാന്നിധ്യം സജീവമാകട്ടെ. അച്ഛന്റെ ഈ വാക്കുകളൊക്കെ അതിന് കൂടുതൽ പ്രേരകമായി തീരട്ടെ. പക്ഷേ നമ്മൾ അമ്മയുടെ നാമധേയത്തിലൊക്കെ നോമ്പ് നോക്കുകയും ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ ആചരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ വളർന്നു വരേണ്ട ഒരു സ്വപ്നം അതാകട്ടെ. ഒരുപക്ഷെ പലപ്പോഴും നമുക്കൊക്കെ മാതാവിന്റെ ബാധ്യസ്ഥതയൊക്കെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ യോഹന്നാന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു മാറ്റം അച്ഛൻ നല്ല രീതിയിൽ അത് പറഞ്ഞാകും. ആ ഒരു മാറ്റം ആകണമല്ലോ അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾ കൂടുമ്പോഴും നമുക്കുണ്ടാകേണ്ട മാറ്റം. അങ്ങനെ സ്വപ്നം കണ്ട് ഈ നോമ്പുകളൊക്കെ ആന്തരിക പരിവർത്തനത്തിന് നിദാനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത, വളരെ മനസ്സിലെ പറഞ്ഞാലും മതിയാത്ത രീതിയിൽ നല്ലൊരു ചിന്ത നമുക്ക് പകർന്നാണ് പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം. നന്ദി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇപ്പോഴെ പ്രിയപ്പെട്ട ഐക്യത്തച്ഛന്റെ നേതൃത്വത്തിന്റെ ആരാധനാഗീതം ആലപിക്കും. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്.
enne tanne sannidhil kaalchayana paalum naadha enne ninakku sugandha bagai arpippaalum kruba cheega ധാവിൻ തിരുമുൻപിൽ ആത്മശരീര മനസ്സുകളേ ശോഭകലം വിളക്കുകളായി ഞാൻ കത്തി പാരാഗണമേ ആത്മശരീര മനസ്സുകളാം എന്നോടെ തിരുമുൻ കാഴ്ചകളേ താതസുദാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ സ്വർഗസ്ഥ പിതാവേ
പേരുകളെ ഇപ്പോഴും വായിക്കുകയാണ്. ജോൺ, സുമ, സണ്ണി, ആലീസ്, ജോസഫ്, മോളി, താമരവേലിൽ, രൂപേൻ, ഡാനിയൽ, അനിയൻ, ഷീല, ജോസഫ്, കെ ടി മത്തായി, അബ്രഹാം മാത്യു, ഡി വൈ മാത്യു, അലക്സാണ്ടർ, സണ്ണി, ദീന, ജോൺ സി തോമസ്, മറ്റ് ആരെങ്കിലും ഒക്കെ പേരുകളുണ്ടെങ്കിൽ ഐസക്കച്ചൻ.
അച്ഛാ, ഇത് പി സി ജോർജ് അച്ഛനാ. ഇവിടെ ഡിട്രോയിറ്റില് ഒരു 9 ആനങ്ങള് ഇന്നലെ മരിച്ചുപോയി. പ്രത്യേകമായിട്ട് അദ്ദേഹം ക്യാൻസറായിട്ട് കുറച്ച് നാള് ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. ഡിട്രോയിറ്റ് സെന്റ് തോമസ് പള്ളിയുടെ അംഗമാണ്. അദ്ദേഹത്തെ കൂടി പ്രാർത്ഥനയിൽ ഓർക്കണേ.
കാരുണ്യവാനും ബലവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ വീണ്ടും ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാനും ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ ഉച്ചരിച്ചതുപോലെ ഉണരുമ്പോൾ നിന്റെ രൂപം കൊണ്ടുണരുവാനും നിന്റെ മുഖം കണ്ട് തൃപ്തിപ്പെടുവാനും തക്കവണ്ണം ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. ആ അപേക്ഷയെ ദൈവം സ്വീകരിക്കുകയും അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇന്നും ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് അങ്ങയുടെ ബലത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം പ്രളയത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും ഒരു മരണഭീതിയിലൂടെ ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കടന്നുപോയി. പിതാക്കന്മാരുടെ ഭാഷയിൽ ജലപ്രളയ കാലഘട്ടത്തിൽ നോഹയെ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ദേവാലയമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട പെട്ടകത്തിൽ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭ്യമായതിനാൽ ആ പ്രളയത്തിൽ നിന്നും തികച്ചും അത്ഭുതകരമായി ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമേ, ഇന്നും ഈ ഭൂമുഖത്തെ പ്രപഞ്ചത്തിലെ സകല നന്മകളും കണ്ട് ആസ്വദിച്ച് ജീവിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് വീണ്ടും ഒരു വരദാനം കർത്താവ് നൽകിയല്ലോ. ഞങ്ങളുടെ സഭയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ പ്രദേശത്തെ എല്ലാ ദേവാലയങ്ങളെയും അഭിഷിക്തന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും അതോടൊപ്പം ഇന്ന് ഞങ്ങൾക്ക് വചനത്തിന്റെ ദിവ്യമായ സന്ദേശം പകർന്നു തന്ന പ്രിയപ്പെട്ട പി സി ജോർജ് അച്ഛനെയും ദൈവം നമ്പുരാന്റെ കരുണയിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ പരിശുദ്ധ ബാബാ തിരുമേനിയും വി എസ് കൊറോസ് തിരുമേനിയും ഈ പ്രദേശമൊക്കെ സന്ദർശിക്കുകയും സഭയുടെ ഭദ്രാസനത്തിന് വേണ്ടുന്ന നേതൃത്വങ്ങളൊക്കെ നൽകുവാനും ദൈവം നമ്പുരാനിടയാക്കി. ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും പിതാക്കന്മാർക്ക് ദൈവം നൽകണമേ. ജന്മദിനം ആഘോഷിച്ച ഈ ഭദ്രാസനത്തിന് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന തിരുമേനിയെയും ഭദ്രാസന മെത്രാപ്പോലിത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയും കരുണയും ഏവർക്കും ലഭ്യമാകണമേ. വൈദിക സംഘത്തെ ജനത്തെ നയിപ്പാനുള്ള ബോധ്യം മോശയ്ക്ക് കൊടുത്തതുപോലെ, യോശുവയെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ സംഘത്തെ അവിടുന്ന് വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന് ലഭിക്കേണ്ടുന്ന എല്ലാ കൃപകളും കരുണകളും കൃത്യമായി ലഭിപ്പാൻ ഞങ്ങളുടെ കൂതാശകളിലും ആരാധനകളിലും ദൈനംദിന പ്രാർത്ഥനകളിലും ദൈവം തമ്പുരാന്റെ സംസർഗവും സംവേദനവും ഞങ്ങൾക്ക് ലഭ്യമാകണമേ. പ്രത്യേകിച്ച് ഇന്ന് രോഗികളായവരുടെ പേരുവിവരം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ കരത്തിന്റെ ബലം തിരിച്ചറിഞ്ഞ ധാരാളം പേരുടെ പേരുകൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ കണ്ണികളിൽ ഞങ്ങൾ വായിക്കുന്നു. അതിനുശേഷവും പ്രപഞ്ചം ഉരുവായ സമയം മുതൽ ഇന്നുവരെയും ധാരാളം പേർക്ക് ദൈവം തമ്പുരാന്റെ കാരുണ്യം ദൈവകൃപയിലൂടെ ലഭ്യമായല്ലോ. അപ്രകാരം ഞങ്ങൾ സമർപ്പിക്കുന്ന രോഗികൾക്കും ദൈവം തമ്പുരാന്റെ കാരുണ്യം ലഭിക്കാനുള്ള മുഖാന്തരം ലഭിക്കണമെന്ന് മുട്ടിപ്പായി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരായി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ആധ്യാത്മിക ധന്യത ജീവിതത്തിൽ ക്രമപ്പെടുത്തി ഞങ്ങളിൽ ഒരു കണ്ണിയായിട്ട് ജീവിക്കുകയും ചെയ്ത
ഇപ്പോൾ ഇവിടെ ഉച്ചരിച്ചതായ പ്രിയപ്പെട്ട ദാസനും അങ്ങയുടെ സന്നിധിയിലേക്ക് വിശ്രമ ജീവിതത്തിനായി കടന്നു വരുമ്പോൾ നിത്യജീവൻ പ്രാപിപ്പാനുള്ള അവസരവും അവകാശവും കർത്താവിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം പേർ ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ പ്രയാസത്തിലും ദുഃഖത്തിലും, പ്രത്യേകിച്ച് ജലപ്രളയത്തിന്റെ കെടുതികളിലൂടെ ഭവനത്തിന് കേടുപാടുകൾ സംഭവിച്ചവർ, വാഹനം നിശ്ചലമാക്കപ്പെട്ടവർ, ജീവിതത്തിൽ കെടുതികൾ അനുഭവിക്കുന്നവർ, അതോടൊപ്പം തന്നെ നിരാലംബരായവരെ സന്നദ്ധമായി സഹായിപ്പാൻ തക്കവണ്ണം മുന്നോട്ട് വന്ന സംഘടനകൾ, വ്യക്തികൾ, ദൈവം തമ്പുരാൻ അവരെയൊക്കെ വാഴ്ത്തണമേ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം തമ്പുരാന്റെ പ്രതിഫലവും ലഭ്യമാക്കണമേ. കരുണാസമ്പന്നനായ കർത്താവ്, ഇന്ന് ഈ ടെലിഫോണിക് കോൺഫറൻസിൽ പങ്കാളികളായി ദൈവം തമ്പുരാന്റെ കരുണയും കൃപയും വളരെ വായ്പോടുകൂടി ആഗ്രഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ഭവനങ്ങളെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കാരുണ്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ ദിവ്യമായ ദൂത് പുതിയൊരു പുതുക്കത്തിന് അവർക്ക് വഴിയൊരുക്കണമേ. കന്യക മറിയാമിലൂടെ കർത്താവ് ജനിച്ചത് ജ്ഞാനം കൊണ്ടും കൃപ കൊണ്ടും നിറയപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ശൈശവും ബാല്യവും പിന്നിട്ട ഒരു ക്രിസ്തുവിനെ നമ്മൾ പരിചയപ്പെട്ടതുപോലെ നമ്മുടെ ഭവനങ്ങളിലും ലഭിക്കപ്പെട്ട കുഞ്ഞുങ്ങളും ലഭിക്കുവാനിരിക്കുന്ന കുഞ്ഞുങ്ങളും ക്രിസ്തുവിന്റെ ബാല്യം പോലെ ദൈവകൃപ കൊണ്ട് നിറയപ്പെടുന്ന കുഞ്ഞുങ്ങളായി തീരണമേ. ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാതാപിതാക്കളെക്കാൾ ദൈവജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടി വരുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കണമേ. അവിടുത്തെ കാരുണ്യം ഈ കാര്യങ്ങളിലൊക്കെ ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന വൈദികർ, ഇതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ നിസ്തുലമായ സേവനത്തിന് ദൈവം തമ്പുരാൻ കൃപയും കരുണയും അവർക്ക് നൽകണമേ. തുടർന്നും വരുന്ന ആഴ്ചയിൽ ഞങ്ങൾക്ക് കണ്ടുമുട്ടുവാനും പരസ്പരം സന്തോഷിപ്പാനും പരസ്പരം നന്മ കണ്ടെത്തുവാനും ഞങ്ങൾക്കിടയാകണമേ. ദൈവമായ കർത്താവെ, അവിടുത്തെ കൃപയാൽ സ്വർഗത്തിലുള്ള അദൃശ്യമായ വലതുകരം ഞങ്ങളുടെ മേൽ നീട്ടി വിശുദ്ധ ശ്രീബായയുടെ അനുഗ്രഹങ്ങളും വിശുദ്ധന്മാരുടെ മധ്യസ്ഥത മൂലമുള്ള നന്മകളും ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ കൃപയാൽ കേൾക്കുമാറാകണമേ. ആമേൻ.
ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവെ ഞങ്ങളെല്ലാവരുടെ മേൽ, ശ്രവിച്ചവരുടെ മേൽ, ശ്രവിപ്പാൻ ആഗ്രഹിച്ചവരുടെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ. അനുഗ്രഹിതമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും അനുഗ്രഹിതമായ ഒരു ചിന്ത പകർന്ന് നമ്മുടെ ധന്യവാക്യ പ്രിയപ്പെട്ട പി സി ഓറച്ചൻ, ഏത് സമയത്ത് വിളിച്ചാലും വീണ്ടും അച്ഛൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാകും. പുതിയ ആശയങ്ങളുമായിട്ട് നമുക്കറിയാം ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗം തന്നെയാണ് അച്ഛൻ അച്ഛനുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയ ഐസക്കച്ഛൻ, അച്ഛന് നന്ദി പറയേണ്ട കാര്യമില്ല. കാരണം വളരെ ഭംഗിയായിട്ട് അച്ഛന് ഇതിന് സഹനേതൃത്വം നൽകുന്നു. ഒരു കുറവും കൂടാതെ അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. മറ്റാരെങ്കിലും വൈദികർ ഇതിൽ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ സമ്മതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകം രോഗികളായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ചവരുടെയൊക്കെ ആരോഗ്യത്തിനായിട്ട് സൗഖ്യത്തിനായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയും എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് പോലെയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിള് വായിച്ച ശ്രീമതി ജോളി ആന്റി, എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അപ്പമായി അധികമായോ ഇതിനു വേണ്ടി സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമാതാവിന്റെ എട്ട് നോമ്പ് പെരുന്നാളിന്റെ എല്ലാ മംഗളാശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് തിരുവിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.